السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، علامة ابن القيم رحمة الله عليه അദ്ദേഹത്തിൻ്റെ അദ്ദാ والدواء എന്ന ഗ്രന്ഥമാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടുവരുന്നത്. ആ ഗ്രന്ഥത്തിൽ നമ്മൾ ശിർക്കുമായി, അതായത് പാപങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തത്. പാപങ്ങളിൽ ഏറ്റവും വലുതാണ് ശിർക്ക് എന്നുള്ളത്. ആ ശിർക്കിൻ്റെ ഇനങ്ങളെപ്പറ്റിയും ആ ശിർക്കിൻ്റെ ഗൗരവങ്ങളെപ്പറ്റിയും ഗൗരവത്തെപ്പറ്റിയും എല്ലാം നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്താണ്? ആരാധനകളിൽ, അതായത് അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ റിയാഉം സുംഅത്തും കടന്നു വരുന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. അഥവാ അള്ളാഹുവല്ലാത്ത മറ്റു വല്ലവരും അത് കാണണമെന്ന്, അതായത് ഇബാദത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ അള്ളാഹുവല്ലാത്ത മറ്റു വല്ലവരും അത് കാണണമെന്ന്, അല്ലെങ്കിൽ അത് അറിയണമെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ തനിക്ക് പ്രശസ്തി ലഭിക്കണമെന്ന് ആഗ്രഹിക്കലാണ് എന്ത് റിയാ അല്ലെങ്കിൽ സുംഅത്ത് എന്ന് പറയുന്നത്. ഈ രണ്ട് വിഷയങ്ങൾ ഒരു ഇബാദത്തിൽ കയറി കൂടി കഴിഞ്ഞാൽ, ഒരു അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ, ഇത് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അത് എന്തിലാണ് പെടുക? ചെറിയ ശിർക്കിലാണ് പെടുക. എന്ന് വെച്ചാൽ ഏതൊരു ആരാധനാ കർമ്മത്തിലാണ്, ഏതൊരു ഇബാദത്തിലാണോ ആ ചെറിയ ശിർക്ക് സംഭവിച്ചത്, ആ കർമ്മം, ആ ചെയ്തു പോയ കർമ്മം എന്തായിപ്പോവും? നിഷ്ഫലമായിപ്പോവും. അഥവാ കർമ്മം നിഷ്ഫലമായി പോവുക എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിന് പിന്നെന്തുണ്ടാവില്ല? അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം ഉണ്ടാവുകയില്ല. ഇനി ആ കർമ്മം വാജിബായ ഒരു കർമ്മമാണെങ്കിലോ? അപ്പോൾ ആ കർമ്മം ചെയ്യാത്തവനെ പോലെയാണത്. അപ്പോൾ വാജിബായ കർമ്മമാണെങ്കിൽ ആ വാജിബ് ഉപേക്ഷിച്ചതിൻ്റെ ശിക്ഷയും അവന് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ആ കർമ്മത്തിൻ്റെ അസലിൽ തന്നെയാണത് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് ചെറിയ ശിർക്കല്ല, അത് എന്ത് തന്നെയാണ്? വലിയ ശിർക്കാണ്. ഏതുപോലെ അവൻ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന വലിയ ശിർക്കിൽ തന്നെയാണ് അത് സംഭവിക്കുക എന്നുള്ളതാണ്. ഏതുപോലെ നമ്മൾ പറഞ്ഞു മുനാഫിക്കുകളെ കുറിച്ച്, വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. സൂറത്തുൽ ബഖറയിൽ മുനാഫിക്കുകളെ പരിചയപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ മുനാഫിക്കുകളുടെ വിശേഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞത്. അവരെന്താണ് ചെയ്യുക? വിശ്വാസികളെ കാണുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്. എന്നാൽ അവരുടെ സ്വന്തം ആളുകളിലേക്ക് അവർ തനിച്ചായി കഴിഞ്ഞാൽ അവരെന്ത് പറയും? ഞങ്ങൾ വിശ്വാസികളെ പരിഹസിക്കുക മാത്രമാണ് ചെയ്തത്, ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സെന്താണ്? എപ്പോഴും നിങ്ങളോടൊപ്പമാണ് എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ അവസ്ഥ. എന്ന് പറഞ്ഞാലും മുനാഫിക്കുകൾ ഒരിക്കലും അള്ളാഹുവിന് വേണ്ടിയല്ല കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അസലിൽ തന്നെ എന്താണ്? പിഴച്ചു പോയതാണ്. അപ്പോൾ അത് വലിയ ശിർക്കിലാണ് വരിക. അത് കാരണമാണ് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് ആരുണ്ടാവുക? കപട വിശ്വാസികളുണ്ടാവുക, അഥവാ മുനാഫിക്കുകളുണ്ട്. അള്ളാഹു നമ്മെവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി ആ ചെറിയ ശിർക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. ആ ചെറിയ ശിർക്ക് എങ്ങനെയാണ് പ്രവേശിക്കുക? അത് പ്രവേശിക്കുന്നത് എങ്ങനെ? ഉറുമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗോപ്യമായിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഉറുമ്പ് ചലിക്കുന്ന സമയത്ത് ശബ്ദം ഉണ്ടാവുമോ? ഇല്ല, ശബ്ദം ഉണ്ടാവില്ല. ഉറുമ്പ് ചലിക്കുന്നത് കാഴ്ചയിൽ പെടുമോ? നമ്മൾ ഉറുമ്പ് ചലിക്കുന്നത് നോക്കി നിൽക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമേ അത് കണ്ണിൽ പെടുകയുള്ളൂ, അല്ലെങ്കിൽ എന്താണ്, കാഴ്ചയിലും പെടുകയില്ല, അതിന് ശബ്ദവുമില്ല. അതിൻ്റെ അടുത്ത് തൊട്ടടുത്താണ് നമ്മൾ ഇരുന്നതെങ്കിൽ പോലും അത് ചലിക്കുന്നത് എന്ത് അനുഭവപ്പെടുക പോലുമില്ല എന്നതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗോപ്യമായിട്ടാണ് എന്ത് കടന്നു വരിക? ഈ ചെറിയ ശിർക്ക് കടന്നു വരിക. എൻ്റെ അർത്ഥം എന്താണ്? അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹൃദയത്തിലുള്ള നിയ്യത്തിലാണ് അതിൻ്റെ പിടുത്തം. നമുക്കറിയാം, ഒരു ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടങ്ങുന്നത് എന്താണ്? അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് തോന്നുകയാണ്? മറ്റുള്ളവർ കാണണം, മറ്റുള്ളവർ കേൾക്കണം, മറ്റുള്ളവർ അറിയണം, അതിൻ്റെ പേരിൽ എനിക്കൊരു പേരും പ്രശസ്തിയും സ്ഥാനവും എല്ലാം എനിക്ക് ലഭിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് എങ്ങനെയാണ് കടന്നു വരുന്നത്? ഈ ഉറുമ്പ് ഇഴഞ്ഞു വരുന്നതിനേക്കാൾ ഗോപ്യമായിട്ടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറഞ്ഞു കൊടുത്തപ്പം സഹാബികൾ സ്വാഭാവികമായിട്ടും അന്വേഷിച്ചു. അങ്ങനെ കടന്നു വരികയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയപ്പെടാൻ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലാണ് അത് കടന്നു വരുന്നതെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അത് നമ്മൾ കണ്ടു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. എന്താണ് രണ്ട് ഭാഗങ്ങളാണ് അതിനുള്ള. അള്ളാഹുവെ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കുചേർക്കുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ ശിർക്ക് ചെയ്യുന്നത് അറിയുന്നുണ്ട്. അത് മിക്കവാറും ഏതിലാണ് വരിക? വലിയ ശിർക്കിലാണ് വരിക. ഇനി രണ്ടാമത് പറഞ്ഞ എന്താണ്? വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, ഞാൻ അറിയാതെ ചെയ്തു പോയതിൽ നിന്നോട് പാപമോചനം തേടുകയും ചെയ്യുന്നു. അപ്പോൾ ഞാനത് ചെയ്തത് ഞാൻ അറിയുന്നില്ല, അതായത് ഞാൻ അറിയാത്ത തിരിച്ചറിയാത്ത വിധത്തിലാണ് ആ ശിർക്ക് എന്നിൽ നിന്ന് സംഭവിച്ചു പോയതെങ്കിൽ എനിക്ക് മാപ്പ് തരണം, അല്ലെങ്കിൽ എനിക്ക് പുറത്ത് തരണം, പാപമോചനം നൽകണം. അപ്പോൾ അത് ഈ പറഞ്ഞ ചെറിയ ശിർക്കിനെ കുറിച്ചാണ് എന്ന് ഇതിനെ വിശദീകരിച്ചവർ പറഞ്ഞു കാണാം. അല്ലാഹു അലം. എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ആ പ്രാർത്ഥന നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെയാണ് മഹാനായ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥനയും നമ്മൾ കണ്ടു. അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സ്വാലിഹൻ, എൻ്റെ എല്ലാ പ്രവൃത്തികളും എൻ്റെ എല്ലാ അമലുകളും എന്താക്കണം? സ്വാലിഹായതാക്കണം, അതായത് നിയത്ത് ശരിയായിരിക്കണം, ഇഖ്ലാസോട് കൂടിയുള്ളതായിരിക്കണം. വജ്അൽഹു ലിവജ്ഹിക ഖാലിസൻ, നിന്റെ മുഖത്തിന് വേണ്ടി, നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, നിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടാക്കണം. വലാ തജ്അൽ ലിഅഹദിൻ ഫീഹി ശൈഅൻ, അതിൻ്റെ ഒരു ഭാഗവും അതിൻ്റെ ഒന്നും തന്നെ മറ്റാർക്കും നൽകരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്തൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അതിൽ എന്ത് കടന്നു വരരുത്? റിയാ കടന്നു വരരുത്, ലോകമാന്യത കടന്നു വരരുത്, സുംഅത്തും കടന്നു വരരുത് എന്ന് പറഞ്ഞാൽ പ്രശസ്തിക്ക് വേണ്ടിയുള്ള, പ്രശസ്തി ആഗ്രഹിച്ചു കൊണ്ടുള്ളത് ആക്കരുത് എന്ന് ആര് പ്രാർത്ഥിച്ചു? ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ചെറിയ ശിർക്ക്, ഈ പറഞ്ഞ ഉറുമ്പഴയുന്നതിനേക്കാൾ ഗോപ്യമായിട്ട് നമ്മളിലേക്ക് കടന്നു വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത ഈ ചെറിയ ശിർക്കിന് ആര് ഭയപ്പെട്ടത് കാരണത്താലാണ്? ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടത് കാരണത്താലാണ് അദ്ദേഹം ഈ പ്രാർത്ഥന നടത്തിയത്. അതിനുശേഷം നമ്മൾ ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തിരുന്നു. ആ ഭാഗം ഒന്നുകൂടി ഇന്നത്തെ ക്ലാസ്സുമായിട്ടൊരു കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ആ ഭാഗം കൂടി ഒന്ന് നോക്കാം. പേജ് 188 ആണ്. ആ 188-ലെ അവസാന ഭാഗം, വഹാദ ശിർക്കു ഫിൽ ഇബാദത്തി, അതായത് ഈ ശിർക്ക്, ഇബാദത്തിൽ വരുന്ന ഈ ശിർക്ക് എന്താണത്? ഇബാദത്തിൽ വരുന്ന ഈ ശിർക്കിനെ എന്ത് ചെയ്യണം? വാഹദ ശിർക്കു ഫിൽ ഇബാദത്തി യുബ്തിലു സവാബൽ അമലി, അതെന്ത് ചെയ്യും? ആ കർമ്മത്തിൻ്റെ പ്രതിഫലത്തെ എന്താക്കി കളയും? അസാധുവാക്കി കളയും, നിഷ്ഫലമാക്കി കളയും. വഖദ് യുആഖബു അലൈഹി, അതിൻ്റെ പേരിൽ എന്ത് ലഭിക്കാം? ശിക്ഷ ലഭിക്കപ്പെട്ടേക്കും. എന്താണെങ്കിൽ ഇദാ കാനൽ അമലു വാജിബൻ, ആ പ്രവൃത്തി വാജിബായ ഒരു കർമ്മമാണെങ്കിൽ അത് ചെയ്യുന്ന വ്യക്തിക്ക് അതിൻ്റെ പേരിൽ എന്ത് ലഭിക്കും? ശിക്ഷ ലഭിക്കും. എന്തുകൊണ്ടാണ്? ഫ ഇന്നഹു യുൻസിലുഹു മൻസിലത്ത മല്ലം യഅമൽ, അത് കാരണം എന്താണ്? അവൻ പ്രവൃത്തി അങ്ങനെ ഒരു പ്രവൃത്തി നിർവഹിക്കാത്ത ഒരുവനെ പോലെയാണത്. അപ്പോൾ വാജിബായ ഒരു പ്രവൃത്തി നിർവഹിച്ചിട്ടില്ല എന്ന് വരും. ഫ യു ആഖിബു അലാ തർക്കിൽ അമ്രി, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം ഉപേക്ഷിച്ചു എന്നതിൻ്റെ പേരിലാണ് അവൻ എന്ത് ശിക്ഷിക്കപ്പെടുന്നത്. ഫ ഇന്നല്ലാഹ സുബ്ഹാനഹു ഇന്നമാ അമറ ബി ഇബാദത്തിഹി ഇബാദത്തൻ ഖാലിസൻ, എന്ത് കാരണത്താലാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞത്? എങ്ങനെയാണ്? ആത്മാർത്ഥമായിട്ട് നിർവഹിക്കാൻ, അതായത് ഇഖ്ലാസോടു കൂടി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കൽപ്പിച്ചത്. ഖാല തആല, എൻ്റെ വിശദീകരണമെല്ലാം നമ്മൾ കണ്ടാണ്. ഖാല തആല വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തായത്താണ്. കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഋജു മനസ്കരായ നിലയിൽ അവനെ ആരാധിക്കാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഋജു മനസ്കരായിക്കൊണ്ട് അള്ളാഹുവിന് കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ആരാധിക്കണം എന്നുള്ളതാണ്. അതിൽ മറ്റാരും കടന്നു വരരുത്. ഫമൻ ലം യുഖ്ലിസു ലില്ലാഹി ഫി ഇബാദത്തിഹി ലം യഫ്അൽ മാ ഉമിറ ബിഹി, അതിനാൽ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ഇബാദത്തുകൾ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, അവനോട് അള്ളാഹു എന്ത് കൽപ്പിച്ചുവോ അത് അവൻ ചെയ്തിട്ടില്ല. ബലില്ലതി അതാബിഹി ഷെയ് ഉൻ ഖൈറുല്ലതി ഉമറബിഹി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, അവൻ അള്ളാഹു കൽപ്പിക്കപ്പെടാത്ത, അവനോട് കൽപ്പിക്കപ്പെടാത്ത, അള്ളാഹു കൽപ്പിക്കാത്തൊരു കാര്യമാണ് അവൻ കൂടുതലായിട്ട് ചെയ്തത്. ഫലാ യസ്ഹു, അതിനാൽ അത് ശരിയാവുകയില്ല. വലാ യുഖബ്ബലു മിൻഹു, അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയുമില്ല. അപ്പോൾ എന്താണ് ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹു കൽപ്പിക്കാത്ത ഒരു കാര്യമാണ് അവൻ ചെയ്തത് എന്ന് വരും, അത് അവനിൽ നിന്നും സ്വീകരിക്കില്ല, അങ്ങനെ ഒരു കർമ്മം ശരിയാവുകയുമില്ല. എന്നിട്ട് പറഞ്ഞ എന്താണ്, അള്ളാഹു പറയുന്നതായിട്ട് ഖുദ്സിയായ ഹദീസിൽ കണ്ടതാണ്. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്. അനാ അഗന ശുറക്ക ഇ അനി ശിർക്ക്, അള്ളാഹു എന്താണ് പങ്കാളികളെ തൊട്ട് ഏറ്റവും ധന്യനായവൻ ഞാനാണ് എന്ന അള്ളാഹു പറയാണ്. അതായത് ഒരു പങ്കാളിയുടെയും ആവശ്യം എനിക്കില്ല എന്ന അർത്ഥത്തിലാണ്. ഫമൻ അമില അമലൻ, ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു, എന്താണ് ആ പ്രവൃത്തിൻ്റെ പ്രത്യേകത, അശ്രക മഅയ്യ ഫീഹി ഖൈരി, എന്നോടൊപ്പം മറ്റൊരാളെ പങ്കു ചേർത്ത് കൊണ്ടാണ് ഒരു കർമ്മം ആരെങ്കിലും ചെയ്തതെങ്കിൽ, ഫഹുവ ലില്ലദി അശ്രക ബിഹി, അവൻ ആരെയാണോ പങ്കു ചേർത്തത് ആ പങ്കു ചേർത്തവനുള്ളതാണ് ആ കർമ്മം. വ അന മിൻഹു ബരീ ഉൺ, ഞാൻ പിന്നെ അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഞാൻ അവനിൽ നിന്നും നിരപരാധിയാണ്, സ്വതന്ത്രനാണ് എന്നർത്ഥം. അപ്പോൾ ഒരു കർമ്മം സ്വീകരിക്കപ്പെടാനുള്ള ഷർത്താണെന്ത്, ഇഖ്ലാസ് എന്നുള്ളത്. അതില്ലെങ്കിൽ, ആ ഷർത്തില്ലെങ്കിൽ കർമ്മം എന്ത് ചെയ്യില്ല, സ്വീകരിക്കപ്പെടുകയില്ല. നമ്മൾ പറഞ്ഞു വുളു ഇല്ലാതെ നമസ്കരിച്ചാൽ നമസ്കാരം സ്വീകരിക്കുക ഇല്ല എന്നതുപോലെ തന്നെയാണ് വുളു നമസ്കാരത്തിൻ്റെ ഷർത്ത് എന്നതുപോലെ തന്നെ ഒരു ഇബാദത്തിൻ്റെ ഷർത്താണെന്ത് ഇഖ്ലാസ്. അപ്പോൾ ആ ഇഖ്ലാസ് ഇല്ലെങ്കിൽ എന്താണ്, വുളു ഇല്ലാതെ നമസ്കരിച്ചവനെ പോലെയാണ്. ഇത് വിശദീകരിച്ച സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. എന്ത്, ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല, അദ്ദേഹം ഉണർത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മൊബൈൽ ഫോണിൽ കൊണ്ടുള്ള മുസീബത്തിനെ കുറിച്ചാണ്. അതായത് ഹജ്ജിനും ഉംറക്കും വരുന്ന ആൾക്കാർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിനെ പറ്റിയാണ്. വിവിധ പോസുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും ഖുർആൻ ഓതുന്നതായിട്ടും ഭാവിച്ചുകൊണ്ട്, അത് പ്രത്യേകം ഓർക്കണം, ഭാവിച്ചുകൊണ്ട് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കും. യഥാർത്ഥത്തിൽ എന്താണ്, അവൻ പ്രാർത്ഥിക്കുന്നില്ല, അവൻ ഓതുന്നുമില്ല, നമസ്കരിക്കുന്ന പോസിൽ ഇരുന്നു കൊണ്ട് മറ്റൊരാളെ കൊണ്ട് ചിത്രം എടുപ്പിക്കും, അവന് നമസ്കരിച്ചോ ഇല്ല. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി നമസ്കാരം നിർവഹിച്ച ഒരാളിൽ റിയാ അല്ലെങ്കിൽ ലോകമാന്യത കടന്നു കൂടുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച തന്നെ. എങ്ങനെയാണ്, അവൻ നമസ്കരിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്, ആ അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചപ്പം അതിൻ്റെ അകത്ത് ലോകമാന്യത കടന്നു വന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതുപോലെ നമസ്കരിക്കുന്നില്ല, പോസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി. ഇനിയല്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടില്ലെങ്കിലും ആരെയെങ്കിലും കാണിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തതെന്നെ, നമസ്കരിക്കുന്നത് പോലെയാക്കിയതാണ്. അപ്പോൾ അതിനു വേണ്ടി വ്യാജമായി നമസ്കരിച്ചവൻ്റെ കഥ നിങ്ങൾ ഓർത്തു നോക്കുക. അവിടെ അള്ളാഹുവിന് യാതൊരു പരിഗണനയും അവൻ നൽകിയിട്ടില്ല. അത് ഈ പറഞ്ഞ ലോകമാന്യത്തിൻ്റെയും അപ്പുറത്താണ് ഇപ്പോൾ. അത്തരം പ്രവൃത്തികൾ എന്ത് ചെയ്യണം, നമ്മൾ ശക്തിയായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ ചെയ്യുന്നവരെ ശക്തിയായിട്ട് താക്കീത് ചെയ്യുകയും വേണം, പറ്റുമെങ്കിൽ. അവിടെ വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി പുതിയത് നമ്മൾ നോക്കേണ്ട ഭാഗമാണ് ഇനി വായിക്കാൻ പോകുന്നത്. വഹാദ ശിർക്കു യൻഖസിമു ഇലാ മഗ്ഫൂരിൻ വഗൈറു ഗൈരി മഗ്ഫൂരിൻ. ഇനി ഈ ശിർക്കിനെ തന്നെ എന്തായിട്ട് വിഭജിക്കാം, പൊറുക്കപ്പെടുന്നതും പൊറുക്കപ്പെടാത്തതുമായിട്ട് വിഭജിക്കാം. വ അക്ബറ വ അസ്ഗറ, വലുതും ചെറുതുമായിട്ട് തരംതിരിക്കാൻ. വ നൗഉൽ അവ്വലു യൻഖസിമു ഇലാ കബീരിൻ വ അക്ബർ, ആദ്യം പറഞ്ഞ ഇനം അതിനെന്ത് ചെയ്യാം, സാധാരണ നിലക്കുള്ള വലിയ ശിർക്ക് എന്നും അല്ലെങ്കിൽ ഏറ്റവും വലുത് എന്ന് തരംതിരിക്കാം. അതായത് ചിലത് മറ്റു ചിലതിനേക്കാൾ കഠിനമായതാണ് ശിർക്ക്. അപ്പൊ ശിർക്കിന്റെ ഇനങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വലൈസ ശൈഉൻ മിൻഹു മഗ്ഫൂർ, ഈ പറഞ്ഞ ആദ്യത്തെ ഇനത്തിൽ പൊറുക്കപ്പെടുന്നതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതായത് ആരെങ്കിലും തൗബ ചെയ്താൽ മാത്രമേ അത് പൊറുക്കുകയുള്ളൂ, അല്ലെങ്കിൽ തൗബ ചെയ്യാതെ ആ അവസ്ഥയിൽ മരിച്ചാലാണ് എന്ത് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞു. ഫമിൻഹു, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഫമിൻഹു ശിർക്കു ബില്ലാഹി ഫിൽ മഹബ്ബത്തി വത്തഅലീം, അതിൽ പെട്ടതാണ് എന്ത് സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും വിഷയത്തിൽ അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നതിനെ പറ്റി. അള്ളാഹുവിൻ്റെ ഒരു പടപ്പിനെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കലാണത്. ഫഹാദാ മിനെ ശിർക്കില്ലതിയിലായുള്ള, ഇത് ഏത് ശിർക്കിലാണ് പെടുക? അള്ളാഹു പൊറുക്കാത്ത ശിർക്കിലാണ് പെടുക. വഹുവ ശിർക്കുല്ലദീ ഖാല സുബ്ഹാനഹു വതആല ഫീഹി. ഈ ശിർക്കിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇനി പറയുന്ന ആയത്തിൽ പരാമർശിച്ചത്. മനസ്സിലാക്കേണ്ടത് ഗൈറു മഗ്ഫൂർ എന്നത് വലിയ ശിർക്കിനെ ഉദ്ദേശിച്ചാണെങ്കിൽ, മഗ്ഫൂർ എന്നത് അതിന് താഴെയുള്ളതാണ്. അതാണ് സൂറത്തുൻ നിസാല് 116-ാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തന്നോട് പങ്ക് ചേർക്കപ്പെടുക എന്നുള്ളത് അള്ളാഹു പൊറുക്കുകയില്ല. അത് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ എന്താണ്? അതൊഴിച്ചുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ചെറിയ ശിർക്കിനെക്കുറിച്ചും അതിന് താഴെ വരുന്നതിനെക്കുറിച്ചുമാണെന്ന് ഇതിൻ്റെ തഫ്സീറുകളിൽ കാണാം. അള്ളാഹു അല്ലാത്തവർക്കുള്ള പ്രാർത്ഥന, ബലി, നേർച്ച അതുപോലെയുള്ളവ എന്തിലാണ് പെടുക? പൊറുക്കപ്പെടാത്ത ഇനം ശിർക്കിലാണ് അത് പെടുക. എന്നാൽ അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തിനകത്ത് റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യത എന്ന്, അല്ലെങ്കിൽ പ്രകടനപരത എന്ന് നമുക്ക് മലയാളത്തിൽ അർത്ഥം കൊടുക്കാം. സുംഅത്തും പ്രശസ്തിയോടുള്ള ആഗ്രഹം അതുപോലുള്ളവയും കടന്നു വരികയാണെങ്കിൽ ആ ഒരു കർമ്മത്തെ നിഷ്ഫലമാക്കുമെന്നല്ലാതെ അത് ചെയ്ത വ്യക്തി മതത്തിൽ നിന്നും പുറത്തു പോകാൻ കാരണമാവുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ശിർക്കിന് വ്യത്യസ്ത ഇനങ്ങളുണ്ട്, വ്യത്യസ്ത ദറജകളുണ്ട്. പൊറുക്കപ്പെടാത്ത ശിർക്കിൻ്റെ കൂട്ടത്തിലെ സ്നേഹവും ആദരവുമായി ബന്ധപ്പെട്ട ശിർക്കിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെയാണ് ശിർക്ക് വരുന്നത് എന്ന് നോക്കാം. വമിനൻ നാസി, സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്താണ് കൊടുത്തത്. വമിനൻ നാസി മൻ യുശ്രിക്കു ബില്ലാഹി ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. അള്ളാഹുവിന് പുറമെയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു. ആര് സമന്മാരാക്കുന്ന, ശിർക്ക് ചെയ്യുന്ന ഈ ആളുകൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു, ഈ ആരാധ്യന്മാരെയും സ്നേഹിക്കുന്നു, ഈ അൻദാദുകളെ, അതായത് സമന്മാരെയും സ്നേഹിക്കുന്നു. വല്ലതീന ആമനു, എന്നാൽ സത്യവിശ്വാസികൾ എന്താണ് ചെയ്യുന്നത്? അശദ്ദു ഹുബ്ബൻ ലില്ല, അള്ളാഹുവിനോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ. അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. അള്ളാഹുവിന് കൊടുക്കേണ്ട സ്നേഹം അതേ രൂപത്തിൽ പടപ്പുകൾക്ക് നൽകുന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച. അതല്ലെങ്കിൽ ആ അതിനേക്കാൾ കൂടുതൽ പടപ്പുകളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച. ഇത് എന്തിലാണ് പെടുക? ഇത് ചെറിയ ശിർക്കിലല്ല പെടുക. ഇത് ഏതിലാണ് പെടുക? വലിയ ശിർക്കിലാണ് പെടുക. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരെ എത്തുന്ന ആ രൂപത്തിൽ. അതാണ് മുകളിലെ ആയത്തിലെ സൂചന. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ത്? സ്നേഹം എന്നത് ഈ ഏതൊരു ഇബാദത്തിൻ്റെയും റൂഹാണ് എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, അല്ലെങ്കിൽ ജീവനാണ്. ആ ഇബാദത്തിന് ജീവൻ വെക്കുന്നത് എന്തിലാണ്? സ്നേഹമുണ്ടാവുമ്പോഴാണ് ജീവൻ വെക്കുന്നത്. അഥവാ ഇബാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? സ്നേഹം എന്നത്. ഇതിനെപ്പറ്റി വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. യജ്ബു അലൽ മുസ്ലിമി അൻ യജ്മഅ ഫി ഇബാദത്തിഹി ലില്ലാഹി തആല ബൈന ഫലാസതി അശ്യാഅ വാഹിയ. എന്താണ്? അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തിൽ ഒരു മുസ്ലിം മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരണം. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? അൽ ഹുബ്ബു വൽ ഖൗഫു വർ റജാഉ. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒന്ന് സ്നേഹമാണ്, രണ്ട് ഭയമാണ്, മൂന്ന് പ്രത്യാശയാണ് അല്ലെങ്കിൽ പ്രതീക്ഷയാണ്. ഫയഅബുദുല്ലാഹ തആല ഹുബ്ബൻ ലഹു. അപ്പോൾ അള്ളാഹുവിനെ ഒരാൾ ആരാധിക്കുന്നത് എങ്ങനെയാണ്? ഇബാദത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? അവനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്. വ തൻഫീദൻ ലി അംരിഹി, അവൻ്റെ കൽപ്പന നിറവേറ്റിക്കൊണ്ട്. വ റജാ അല്ലി സവാബിഹി, അപ്പോൾ അള്ളാഹുവിനോട് സ്നേഹമുള്ളതോടൊപ്പം തന്നെ ആ പ്രവൃത്തി കൊണ്ട് എന്ത് പ്രതീക്ഷിക്കണം? പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. വ ഖൗഫം മിൻ ഇഖാബിഹി, അള്ളാഹുവിൻ്റെ ശിക്ഷ, അതായത് ആ പ്രവൃത്തി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും എന്ന് ഭയന്നുകൊണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് വികാരങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. എന്തൊക്കെയാണ്? ഒന്ന് സ്നേഹമാണ്, രണ്ട് ഭയമാണ്, മൂന്നാമത്തത് റജാ പ്രത്യാശയാണ്. അപ്പോൾ അതിൽ സ്നേഹത്തിനുള്ള സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ഇത് മൂന്നിന് ഉള്ള സ്ഥാനം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്, അതായത് ദാഉദ്ദവ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ഇബ്നുൽ ഖയ്യിമിനും റഹിമഹുല്ല, അദ്ദേഹത്തിന് മറ്റൊരു ഗ്രന്ഥമുണ്ട് മദാരിജു സാലിക്കിൻ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്തത് എന്താണ്? ഇതിൻ്റെ ഗൗരവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിങ്ങനെയാണ്. എന്താണ് അത്? മദാരിജു സാലിക്കിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അൽ ഖൽബു ഫി സൈരിഹി ഇലല്ലാഹി അസ്വജല്ല ബി മൻസിലത്തി ത്വാഇർ. ഒരു ഉദാഹരണ സഹിതമാണ് പറയുന്നത്, അത് എളുപ്പം മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഹൃദയം ഒരു പക്ഷിയെ പോലെയാണ്. അള്ളാഹുവിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളിൽ ഹൃദയം ഒരു പക്ഷിയെ പോലെയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഫൽ മഹബത്തു റഅസുഹു, ആ പക്ഷിയുടെ തല എന്താണ്, പക്ഷിയുടെ തലയാണെന്ത്? സ്നേഹം എന്ന് പറയുന്നത്. വൽ ഖൗഫു വറജാഉ ജനാഹാഹു, ഭയവും പ്രത്യാശയുമാണ് അതിൻ്റെ ചിറകുകൾ. അപ്പോൾ ഒരു പക്ഷിയുടെ തലയായി രണ്ട് ചിറകുകളായി. ആ പക്ഷിയുടെ തലയാണ് മഹബത്ത് അല്ലെങ്കിൽ ഹുബ്ബ്, സ്നേഹം എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് ചിറകുകളാണെന്ത്? ഭയവും പ്രതീക്ഷയും. ഫമതാ സലിമ റഅസു വൽ ജനാഹാനി ഫത്വാഇറു ജയ്യിദു ത്വൈറാനി. ഈ രണ്ട് തലയും ഇരു ചിറകുകളും സുരക്ഷിതമാണെങ്കിൽ, അതായത് കോട്ടം തട്ടാതെ ഇരിക്കുമ്പോൾ, പരിക്കൊന്നും കൂടാതെ ഇരിക്കുമ്പോൾ പക്ഷി എന്തു ചെയ്യും? നന്നായിട്ട് പറക്കും. ശരിക്കും ശ്രദ്ധിക്കണം. തലയും രണ്ട് ചിറകുകളും എന്ന് പറഞ്ഞാൽ സ്നേഹവും, പിന്നെ രണ്ട് ചിറകുകൾ ഏതൊക്കെയാണ്? റജ ഖൗഫു റജാ ആണ് എന്ന് പറഞ്ഞാൽ ഭയവും പ്രതീക്ഷയും. ഇതിന് ഒരു പരിക്കും കൂടാതെ പോവുകയാണെങ്കിൽ ആ പക്ഷി എന്ത്? സുരക്ഷിതമായിട്ട് നന്നായിട്ട് പറന്നു പോകും. എന്നാലോ വമതാ കുതി സുമാതത്വാ ഇറു, ഈ തല ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ, തല മുറിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്തായി? ആ പക്ഷി മരിച്ചുപോയി, ആ പക്ഷി ചത്തുപോയി. വമതാ ഫുഖിദൽ ജനാഹാനി ഫഹുവ ഉർവതുൻ ലികുല്ലി സാഇദിൻ വ കാസിരിൻ. അതുപോലെ രണ്ട് ചിറകുകളെ നഷ്ടപ്പെടുമ്പോൾ, അല്ലെ രണ്ട് ചിറകുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ അതെന്തായി? വേട്ട നടത്തുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വേട്ട നടത്തുന്ന മറ്റു ജീവികൾക്ക് അതെന്തായിത്തീരും? ഇരയായിത്തീരും എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? തല പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സ്നേഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഇബാദത്ത് എന്തായിപ്പോയി? മരിച്ചുപോയി എന്നാണ്. ആ പക്ഷിൻ്റെ തല പോയി കഴിഞ്ഞാൽ ആ പക്ഷി മരിക്കുന്നത് പോലെ, ചത്തുപോകുന്നത് പോലെ, ഒരു ഇബാദത്തിൻ്റെ അകത്ത് സ്നേഹമില്ലാതായി തീർന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന വികാരം ഇല്ലാതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെന്തില്ല? ജീവനില്ല. അത് ചത്തതുപോലെയായി. ഇനി രണ്ട് ചിറകുകളിൽ ഏതെങ്കിലും ഒന്ന്, ഏതൊക്കെയാണ് രണ്ട് ചിറകുകൾ? ഭയവും പ്രതീക്ഷയും. അപ്പോൾ ഒരു ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചു കൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെന്താണ്? ഏത് വേട്ടക്കാരനും പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് വരാം? ആൾക്കാർ കാണണം, അല്ലെങ്കിൽ ഞാൻ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടാൾക്കാർ എടുത്തു പറയണം എന്നെക്കുറിച്ച് എന്ന ചിന്ത എപ്പോഴാണ് വരുന്നത്? ഈ ഖൗഫും റജാവും ഇല്ലാതായി കഴിഞ്ഞാലോ. ഇനി ബാക്കി പറയുന്നു നോക്കാം. ഇബ്നുൽ ഖയ്യിം മദാരിജു സാലിക്കിൽ പറയുന്നു നോക്കാം. വലാകിന്ന സലഫ ഇസ്തഹബ്ബു അൻ യഖവ ഫി സിഹത്തി ജനാഹുൽ ഖൗഫി അലാ ജനാഹി റജാഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യമുള്ള സമയത്ത്, ഒരു മനുഷ്യൻ ആരോഗ്യത്തോടെ ജീവിക്കുന്ന സമയത്ത്, ഭയത്തിൻ്റെ ചിറക് പ്രതീക്ഷയുടെ ചിറകിനേക്കാൾ ശക്തമാകാൻ എന്തു ചെയ്യും? അവർ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യമുള്ള സമയത്ത് ഭയം എന്ന വികാരത്തിനായിരിക്കണം എന്ത് ആധിപത്യം ഉണ്ടായിരിക്കേണ്ടത്. ഇന്ദൽ ഖുറൂജ് മിനൽ ദുനിയ, ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന സമയത്ത്, യഖ്‌വ ജനാഹു റജാഇ അലാ ജനാഹിൽ ഖൗഫി, എന്നാൽ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത്, മരണം ആസന്നമായ വേളയിൽ, ഭയത്തിൻ്റെ ചിറകിനേക്കാൾ എന്തിന് ഇത് വേണം? പ്രതീക്ഷയുടെ ചിറക് ശക്തമാകാനും ആരിഷ്ടപ്പെട്ടിരുന്നു? മുൻഗാമികൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ രണ്ട് ചിറകുകളെക്കുറിച്ച് പറഞ്ഞു. പക്ഷിൻ്റെ രണ്ട് ചിറകുകളാണ് ഖൗഫും റജാവും എന്ന് പറഞ്ഞാൽ ഭയവും പ്രതീക്ഷയും. അപ്പോൾ സാധാരണ ആരോഗ്യത്തോടെ ജീവിക്കുന്ന സമയത്ത് ഭയമുണ്ടായാൽ മാത്രമേ പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം പാപങ്ങൾ ചെയ്യാൻ, തെറ്റുകൾ ചെയ്യാൻ എന്തുണ്ട്? ആരോഗ്യമുണ്ട്. ആ തെറ്റുകളിലേക്ക്, ഈ ആരോഗ്യവുമായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടണം. അപ്പോൾ ആ ഭയത്തിനായിരിക്കണം എന്തുണ്ടായിരിക്കേണ്ടത്? പ്രതീക്ഷയേക്കാൾ ആധിപത്യമുണ്ടായിരിക്കണം. മരണത്തിൻ്റെ വേളയിൽ എന്താണ്? നേരെ തിരിച്ചാണ്. എന്നിട്ട് ബാക്കി പറയുന്നു നോക്കാം. ആ മദാരിജു സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ ഹാദിഹി തരീഖത്തു അബി സുലൈമാൻ വഗൈരിഹി, അബൂ സുലൈമാനിൻ്റെയും മറ്റും അഭിപ്രായം ഇതാണ്. കാല, അദ്ദേഹം പറഞ്ഞു, യംബഗിൽ കൽബി അൻ യകൂൻ അൽ ഗാലിബു അലൈഹിൽ ഖൗഫ്, ഭയത്തിന് എന്തുണ്ടാകണം? ഹൃദയത്തിൽ ആധിപത്യം ഉണ്ടാകണം. അതായത് ഹൃദയം ഭയത്താൽ ഭരിക്കപ്പെടണം എന്നുള്ളതാണ്. ഭയമായിരിക്കണം ഹൃദയത്തെ ഭരിക്കുന്നത്. ഫ ഇൻ ഗലബ അലൈഹി റജാ ഉ ഫസദ, പ്രത്യാശക്കാണ് അല്ലെങ്കിൽ പ്രതീക്ഷക്കാണ് ആധിപത്യമെങ്കിൽ അതെന്തായിത്തീരും? കുഴപ്പത്തിലായിത്തീരും. അപ്പം എന്താണ്? ആരോഗ്യമുള്ള സമയത്ത് പ്രതീക്ഷയാണ് കൂടുതലെങ്കിൽ എന്താവും? ഫസാദിലാകും എന്ന് പറയാൻ കാരണം എന്താണ്? തെറ്റ് ചെയ്യാൻ, പാപങ്ങൾ ചെയ്യാൻ ആരോഗ്യമുണ്ട്. അപ്പോൾ ആ പാപങ്ങൾ ചെയ്യാൻ ആരോഗ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് പ്രതീക്ഷയാണ് കൂടുതലുള്ളെങ്കിൽ എന്ത് വിചാരിക്കും? ആ പടച്ചോൻ പുറത്തു തരും, പടച്ചോൻ എല്ലാം പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പാപത്തിലേക്കാണ് പോവുക. അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യമുള്ള കേസിൽ ഏതാണ് കൂടുതൽ ശക്തി ഉണ്ടാവേണ്ടത്? ഭയമാണ് ശക്തി ഉണ്ടാകുക. മറ്റു ചിലർ എന്തു പറഞ്ഞു? കാല ഗൈറു, മറ്റൊരു കൂട്ടർ പറഞ്ഞു, അക്കുമലുൽ അഹ്വാൽ, അവസ്ഥകളിൽ വെച്ച് ഏറ്റവും തികഞ്ഞ, ഏറ്റവും സമ്പൂർണമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അത്തിദാലു റജാ ഇവൽ ഹൗഫി, പ്രതീക്ഷയും ഭയവും എന്തായിരിക്കണം? തുല്യമായിരിക്കണം, രണ്ടും സന്തുലിതാവസ്ഥയിലായിരിക്കണം. വ ഗലബത്തുൽ ഹുബ്, സ്നേഹത്തിനായിരിക്കണം എപ്പോഴും ആധിപത്യം. അതായത് ഭയവും പ്രതീക്ഷയും എന്തായിരിക്കണം? സന്തുലിതമായിരിക്കണം. സ്നേഹത്തിന് എന്തുണ്ടായിരിക്കണം? ഹൃദയത്തിൽ ആധിപത്യം ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും സ്നേഹമാണ് മുമ്പിൽ. അതാണ് പറഞ്ഞത് ഫൽ മഹബത്തു ഹിയൽ മർക്കബ്, സ്നേഹമാണ് വാഹനം. വ റജാ ഉ ഹാദിൻ വൽ ഖൗഫു സായിഖുൻ, റജാ എന്താണ്? പിന്നിൽ നിന്ന് തെളിക്കുന്നവനാണ്. ആര്? റജാ, പ്രതീക്ഷ എന്ന് പറയുന്നത് പിന്നിൽ നിന്ന് തെളിക്കുന്നവനാണെങ്കിൽ ഖൗഫ് എന്താണ്? മുന്നിൽ നിന്ന് അതിനെ നയിക്കുന്നവനാണ്. അങ്ങനെ ആയിരിക്കണം. അപ്പൊ എന്താണ്? വല്ലാഹുൽ മുബസ്സിലു ബിമന്നിഹി വ കറമിഹി, അവൻ്റെ അനുഗ്രഹവും അള്ളാഹു അവൻ്റെ അനുഗ്രഹവും ഔദാര്യം മുഖേന അതിനെ ഒരുമിച്ച് ചേർക്കുന്നവനാണ്. അതാണ് മദാരിജു സാലിഖിൽ ഇബ്നുൽ കയ്യിമ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പം മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷിയോടാണ് ഇബ്നുൽ കയ്യിമ് ഉപമിച്ചത്. പക്ഷിൻ്റെ തലയാണെന്ത്? അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ആ തല എന്നു പോകുന്നുവോ ആ ഇബാദത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇബാദത്തിൽ സ്നേഹത്തിനുള്ള സ്ഥാനം മനസ്സിലാക്കാൻ ഈ ഉദാഹരണം അല്ലെങ്കിൽ ഈ വിശദീകരണം അങ്ങേയറ്റം ഉപകാരപ്രദമായ ഒരു വിശദീകരണമാണ്. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിനോടുള്ള കാണിക്കേണ്ട സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിനയമായിരിക്കണം, അങ്ങേയറ്റത്തെ കീഴ്വണക്കവും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ്. ഇത്തരം സ്നേഹമാണ്, ഈ രൂപത്തിലുള്ള സ്നേഹമാണ് മുശ്രിക്കുകൾ ആർക്ക് നൽകിയത്? അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ അവർ അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നൽകിയത്. അത് ആകട്ടെ ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെ അവർ ആ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി, അള്ളാഹുവിന് പുറമെ ഉണ്ടാക്കി സമന്മാരെ ഉണ്ടാക്കി അല്ലെങ്കിൽ അള്ളാഹുവിൽ ശിർക്ക് വെച്ചു. ഇവിടെ പ്രകൃതിപരമായ മക്കളോട് തോന്നുന്ന സ്നേഹം അല്ലെങ്കിൽ മാതാപിതാക്കളോട് തോന്നുന്ന സ്നേഹം, കൂട്ടുകാരോടുള്ള സ്നേഹം, ഇതിനെക്കുറിച്ചല്ല ചർച്ച. അതല്ല ഇവിടെ. പ്രകൃതിപരമായ സ്നേഹം വേറെതാണ്, അത് നമുക്ക് നോക്കാം പിന്നെ. കാല വിൽക്കൈമ ദാഊദ്വാലി തുടർന്ന് പറയും നോക്കാം. കാല അസ്ഹാബു ഹാദശിർ ലി ആലിഹത്തിഹിം വഖദ് ജമഅഹുമുൽ ജഹീം ജമഅഹുമുൽ ജഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം ശിർക്കിൻ്റെ ആളുകൾ, ഈ ശിർക്ക് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിൻ്റെ വിഷയത്തിലായാലും അതുപോലുള്ള ശിർക്ക് ചെയ്ത ആളുകൾ നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവർ ഇലാഹുകളോട്, അവരാരെയാണോ അള്ളാഹുവിന് സമന്മാരാക്കിയത് അവരോട് പറയും. എന്താണ്? സൂറത്തു ശുഅറായിലെ 97 98 ആയത്തുകളിൽ കാണാം. തല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. ഇത് നുസവ്വീകും ബി റബ്ബിൽ ആലമീൻ, എന്ത് കാരണത്താലാണ്? നിങ്ങൾക്ക് ഞങ്ങൾ ലോകരക്ഷിതാവിനോട് തുല്യത കൽപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വേളയിൽ എന്ത് ചെയ്തിരുന്നു? തുല്യത കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് സ്നേഹ ആദരവുകളുടെ വിഷയത്തിൽ രോഗരക്ഷിതാവിനോട് തുല്യത കൽപ്പിച്ചു എന്നർത്ഥം. അതായത് അള്ളാഹുവിന് നൽകേണ്ട സ്നേഹം ആർക്ക് നൽകി? ഈ ആലിഹത്തുകൾക്ക് നൽകിക്കൊണ്ട് തുല്യത കൽപ്പിച്ചു എന്നാണ്. എന്നിട്ട് ഇബ്നുൽ കൈമ പറയാണ്, വ മഅലൂമുൻ അന്നഹും മാ സവ്വഹും ബിഹി സുബ്ഹാനഹു ഫിൽ ഖൽഖി വറസ്ഖി വൽ ഇമാതത്തി വൽ ഇഹ്യാഇ വൽ മുൽക്കി വൽ ഖുദ്രത്തി. മനസ്സിലാക്കേണ്ടത് സൃഷ്ടിക്കുക എന്ന പ്രവൃത്തി, ഉപജീവനം നൽകുക എന്ന പ്രവൃത്തി, മരിപ്പിക്കുക എന്ന പ്രവൃത്തി, ജീവിപ്പിക്കുക എന്ന പ്രവൃത്തി, ആധിപത്യം, കഴിവ് എന്നിങ്ങനെയുള്ള വിഷയത്തിലൊന്നുമല്ല അള്ളാഹുവിനോട് അവർ തുല്യത കൽപ്പിച്ചത്. ഇങ്ങനെയുള്ളത്, ഇങ്ങനെ അള്ളാഹുവിനോട് തുല്യത കൽപ്പിച്ചത് ഈ വിഷയങ്ങളിലല്ല എന്നത് മാലൂമുൻ, അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരുടെ ആരാധ്യരോട് അവർ പറയാണ്, ഞങ്ങൾ നിങ്ങളെ അള്ളാഹുവിനോട് തുല്യത കൽപ്പിച്ചു. എങ്ങനെയാണ് അവർ ആരാധ്യതയിൽ തുല്യത കൽപ്പിച്ചത്? ഖൽക്കിലാണോ? അല്ല. അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ അവർ സൃഷ്ടിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു? ഇല്ല. അള്ളാഹു റിസ്ക് നൽകുന്നത് പോലെ അവർ റിസ്ക് നൽകും എന്ന് വിശ്വസിച്ചിരുന്നു? അതുമില്ല. അള്ളാഹു മരിപ്പിക്കുന്നത് പോലെ, അള്ളാഹു ജീവിപ്പിക്കുന്നത് പോലെ ഈ കൂട്ടരും ജീവിപ്പിച്ചു എന്ന് അവർ കണക്കാക്കിയിരുന്നു? ഇല്ല. അത് അറിയപ്പെടുന്ന കാര്യമാണ്. പിന്നെയോ തുടർന്ന് പറയുന്നു, വ ഇന്നമാ സവ്വഹും ബിഹി ഫിൽ ഹുബ്ബി വത്തഅല്ലുഹി വൽ ഖുശൂഇ വത്തദല്ലുലി ലഹും. അവരോടുള്ള സ്നേഹത്തിൻ്റെ വിഷയത്തിലാണ്, അവരോടുള്ള ഭക്തിയുടെ വിഷയത്തിലാണ്, താഴ്മയുടെയും വിധേയത്വത്തിൻ്റെയും വിഷയങ്ങളിൽ മാത്രമാണ് അവർ അള്ളാഹുവിനോട് തുല്യത കൽപ്പിച്ചത്. അപ്പോൾ അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ ഇലാഹുകൾ, അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ സൃഷ്ടിക്കുമെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹു റിസ്ക് നൽകുന്നത് പോലെ ഈ ആലിഹത്തുകൾ, ഈ ആരാധ്യന്മാർ റിസ്ക് നൽകുമെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ എന്താണ്, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആരെ സ്നേഹിച്ചു? ഈ ഇലാഹുകളെ അവർ സ്നേഹിച്ചു. അപ്പോൾ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ, ഭക്തിയുടെ വിഷയത്തിൽ, താഴ്മയുടെ വിഷയത്തിൽ, വിനയത്തിൻ്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ വിധേയത്വത്തിൻ്റെ വിഷയത്തിലാണ് അവരെന്ത് ചെയ്തത്? അള്ളാഹുവുമായിട്ട് തുല്യത നൽകിയത്, അല്ലെങ്കിൽ തുലനം ചെയ്തത്. വഹാദാ ഗായത്തുൽ ജഹ്ലി വസുൽമി. ഇത് അങ്ങേ അറ്റത്തെ അജ്ഞതയാണ്, ജഹലാണ്, വസുൽമ, അക്രമമാണ്, അനീതിയാണ്. ഫകൈഫ യുസവ്വി തുറാബു ബിറബ്ബിൽ അർബാബ്. എല്ലാറ്റിൻ്റെയും റബ്ബ്, എല്ലാ റബ്ബുകളുടെയും റബ്ബായ അള്ളാഹുവിനെ എങ്ങനെയാണ് ഒരു തുറാബുമായിട്ട്, ഒരു പൊടിയായിട്ട്, ഒരു മണ്ണായിട്ട്, മണലുമായിട്ട് എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുക, ഒരു തുല്യനാവുക? ഫകൈഫ യുസവ്വ അൽ അബീദു ബിമാ മാലിക് റിക്കാബ്. എല്ലാ അടിമകളുടെയും ഉടമയുമായി ഒരടിമ എങ്ങനെയാണ് തുല്യനാവുക? നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷയിൽ പ്രാസം ഒപ്പിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ വാചകം പറഞ്ഞത്, തുറാബു ബി റബ്ബിൽ അർബാബ്. അതായത് തുറാബും റബ്ബുൽ അർബാബും എങ്ങനെ തുല്യമാകും എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് അറബിയിൽ പ്രാസം ഒപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ഈ തുറാബും മണ്ണും റബ്ബുമായിട്ട് എന്താണ് താരതമ്യപ്പെടുത്തിയത്. അത് അറബിയിലെ പ്രാസം ഒപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്ന് മാത്രമാണ്. വകൈഫ യുസവ്വ അൽ ഫഖീറു ബിദ്ദാത്തി والضعيف بالذات العاجز بالذات المحتاج بالذات الذي ليس له من ذاته إلا العدم. അതായത് സ്വയം തന്നെ ദരിദ്രനാണ്, ഫക്കീറാണ്, ബലഹീനനാണ്, അശക്തനാണ്, ശൂന്യതയല്ലാത്ത, ഒന്നുമില്ലായ്മ എന്നതല്ലാത്ത, ഒന്നും സ്വന്തമായിട്ടില്ലാത്ത ഒരു ആശ്രിതനാണ്, ആവശ്യക്കാരനായ ഒരാളെ എങ്ങനെ പിന്നെ ബിൽ ഗനിയ ബിദ്ദാത്തി അൽ ഖാദിറു ബിദ്ദാത്തി, അതായത് സ്വയം തന്നെ സമ്പന്നതയുള്ള ഒരാളുമായിട്ട് എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുക? അപ്പൊ സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തതാണ് ഈ പടപ്പുകൾ. ഈ അള്ളാഹു അല്ലാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരായാലും ശരി, ഏത് പടപ്പായാലും ശരി, അവൻ എന്താണ്? സ്വന്തമായിട്ട് ഫഖീറാണ്, ളഈഫാണ്, ബലഹീനനാണ്, മൊഹ്താജ്, ആവശ്യക്കാരനാണ്. അവൻ്റെ അടുക്കൽ സ്വന്തമായിട്ടെന്തില്ല, അള്ളാഹു കൊടുത്തതല്ലാത്ത ഒന്നും സ്വന്തമായിട്ടില്ല, വെറും ശൂന്യതയുമായിട്ടാണ് അവൻ വന്നത്. അങ്ങനെയുള്ള ഒരുവനെ ബിൽ ഗനിയ ബിസാത്തി, സ്വയം തന്നെ സമ്പന്നനാണ്, ധന്യനാണ്, അൽ ഖാദിറു ബിസാത്തി, സ്വയം തന്നെ എന്താണ് കഴിവുള്ളവനാണ്, അല്ലദീ ഗിനാഹു വ ഖുദ്റതുഹു വ മുൽക്കുഹു വജൂദുഹു വ ഇഹ്സാനുഹു വ ഇൽമുഹു വ റഹ്മതുഹു വ കമാലുഹുൽ മുത്തലഖ അങ്ങനെയുള്ള ഒരുവൻ ഒരുവന്, അതായത് എല്ലാ ന്യൂനതകളുമുള്ള ഒരു സൃഷ്ടിയെ സമ്പന്നതയും കഴിവും, സ്വയമായിട്ട് സമ്പന്നത ഉണ്ട്, ധന്യത ഉണ്ട്, കഴിവുണ്ട്, ആധിപത്യമുണ്ട്, നന്മയുണ്ട്, അറിവുണ്ട്, കാരുണ്യമുണ്ട്, സ്വന്തം ഉണ്മയിലുള്ള സ്വയം സമ്പന്നനും എല്ലാറ്റിനും കഴിവുള്ളവനുമായിട്ട് എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുക? അതായത് ഒരു പടപ്പിനെ, അള്ളാഹുവിൻ്റെ ഒരു പടപ്പിനെ അള്ളാഹുവുമായിട്ട് ഒരു നിലക്കും താരതമ്യപ്പെടുത്താൻ അല്ലെങ്കിൽ തുലനം ചെയ്യാൻ സാധ്യമല്ല. ലൈസ കമിഥ്ലിഹി ശൈഉൻ, അവന് തുല്യനായിട്ട് എന്തില്ല? ഒന്നും തന്നെ ഇല്ല. ഫ അയ്യു ളുൽമിൻ അഖ്ബഹു മിൻ ഹദ, ഏത് അക്രമമാണ് പിന്നെ ഇത്രയും മോശമായിട്ടുണ്ടാവുക? ഇതിനേക്കാൾ മോശമായ ഏത് അക്രമമാണ് ഉണ്ടാവുക? ഏത് അനീതിയാണ് ഉണ്ടാവുക? അപ്പോൾ ഈ താരതമ്യപ്പെടുത്തൽ എന്താണ്? ഈ തുലനം ചെയ്യൽ അങ്ങേയറ്റത്തെ അനീതിയാണ്. വ അയ്യു ഹുക്കുമിൻ അഷദ്ദു ജൗറം മിൻഹു, ഇതിലും കഠിനമായ അനീതി ഏതാണ്? അനീതിയുടെ വിധി ഏതാണ്? ഹൈസു അദല മല്ലാ അദല ലഹു ബി ഖൽഖിഹി, സൃഷ്ടികളുമായി യാതൊരു തുല്യതയും ഇല്ലാത്തവന് തുല്യത കൽപ്പിക്കുമ്പോൾ ഇതിലും വലിയ അനീതി ഏതാണ്? കാരണം എന്താണ്? ഇന്ന ശിർക്ക ഇല്ല ലുൽമുൻ അലീം, തീർച്ചയായും ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അക്രമം തന്നെയാണ് എന്ന് സൂറത്തു ലുക്മാനിലെ 13-ാമത്തെ ആയത്തിൽ കാണാം. ലുക്മാൻ അലൈഹിസ്സലാം മകന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. കമാ കാല തആല, അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് പോലെ ഇങ്ങനെയാണ്, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാത്തി വൽ അർള വജഅല ദുലുമാത്തി വൻ നൂർ സുമല്ലദീന കഫറു ബിറബ്ബിഹിം യഅദിലൂൻ, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും ഇരുട്ടും അല്ലെങ്കിൽ ഇരുട്ടുകളും വെളിച്ചവും ഉണ്ടാക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സ്തുതി. സൂറത്തുൽ അന്നാമിലെ 1-ാമത്തെ ആയത്താണ്. സുമല്ലദീന കഫറു ബിറബ്ബിഹിം യഅദിലൂൻ, എന്നിട്ടും ഇതാ സത്യനിഷേധികൾ തങ്ങളുടെ രക്ഷിതാവിന് സമന്മാരെ വെക്കുന്നു. അപ്പോൾ എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന് സ്തുതി, അങ്ങനെയുള്ള അള്ളാഹുവിന് ഇബാദത്തുകൾ, ആരാധനകൾ, പ്രാർത്ഥനകൾ, സ്നേഹമെല്ലാം നൽകുന്നതിന് പകരം അവന് തുല്യമായിട്ട് മറ്റുള്ളവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവനല്ലാത്തവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുമ്പോൾ, അവനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി? ആ രക്ഷിതാവിനോട് എന്തു ചെയ്യുന്നു? സുമല്ലദീന കഫറു ബി റബ്ബിഹിം യഅദിലൂൻ, തങ്ങളുടെ രക്ഷിതാവിന് എന്തു വെക്കുന്നു? സമന്മാരെ വെക്കുന്നു. ഫ അദലൽ മുശ്രിഖും മൻ ഖലഖ സമാവാത്തി വൽ അർള വജഅല ളുലുമാത്തി വൻ നൂറ. എന്താണ് അതിൻ്റെ അർത്ഥം? മുശ്രിക്ക് എന്ത് ചെയ്യുന്നു? ആകാശത്തെയും ഭൂമിയെയും ഇരുട്ടുകളെയും വെളിച്ചത്തെയും സൃഷ്ടിച്ചവന് എന്ത് ചെയ്യുന്നു? ബിമല്ലാ യംലിക്കുലി നഫ്സിഹി വലാലി ഗൈരിഹി മിസ്കാല ദറത്തിൻ ഫി സമാവാത്തി വലാ ഫിൽ അർളി. എന്താണ്? സ്വന്തത്തിനോ അള്ളാഹുവിനു പുറമെ മറ്റാർക്കെങ്കിലുമോ ആകാശഭൂമികളിലെ ഒരു അണുത്തൂക്കം പോലും കൈവശപ്പെടുത്താത്ത ഒരാളുമായിട്ടാണ് തുലനം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം സൃഷ്ടിച്ചത് ആകാശങ്ങളും ഭൂമിയും ഇരുട്ടുകളും വെളിച്ചവും പ്രകാശവും എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു? ആരുമായിട്ടാണ് തുലനം ചെയ്യുന്നത്? ഒന്നുമില്ല. ഭൂമിയിലോ ആകാശഭൂമികളിലോ ഒരു അണുത്തൂക്കം പോലും കൈവശപ്പെടുത്താത്ത ഒരാളുമായിട്ടാണ് തുലനം ചെയ്യുന്നത്. അത് എന്താണ്? ഫയാലഹു മിൻ അദ്ലിൻ തലമ്മന അക്ബറു ളുൽമി അക്ബാഹു, എന്തൊരു വലിയ അക്രമമാണ്, മ്ലേച്ഛമായ അനീതിയാണ് ഈ തുലനം മൂലം അനിവാര്യമാക്കുന്നത്, അങ്ങേയറ്റത്തെ അനീതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നുൽ ഖയ്യിം ആ ഭാഗം നിർത്തുന്നത്. സൂറത്തു സബയിൽ തന്നെ 22-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നവരോടെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. അള്ളാഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി പറയാണ്, എന്താണ്? ഇദുഉ, നിങ്ങൾ പ്രാർത്ഥി, ഉദുഉ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരോട്? അല്ലദീന സഅംതും മിൻ ദൂനില്ലാഹി, നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവരോടെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. ലാ യംലിക്കൂന, പ്രാർത്ഥിക്കണമെങ്കിൽ ഒരാളടുത്ത് ചോദിക്കണമെങ്കിൽ, ഒരാളടുത്ത് പൈസ ചോദിക്കണമെങ്കിൽ അയാളടുത്ത് എന്തുണ്ടായിരിക്കണം? പൈസ ഉണ്ടായിരിക്കണം. അയാളടുത്ത് നമ്മൾ സഹായത്തിന് ചോദിക്കണമെങ്കിൽ ആ സഹായിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഒരു വസ്തു, ഭാരമുള്ള ഒരു വസ്തു മാറ്റാൻ വേണ്ടി ഒരാളടുത്ത് സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിനെ മാറ്റാനുള്ള ശക്തി അയാൾക്കുണ്ടായിരിക്കണം. എന്നാൽ അള്ളാഹു പറയാണെന്ത്? ലാ യംലിക്കൂന മിസ്കാല ദറത്തിൻ ഫിസ് സമാവാത്തി വലാ ഫിൽ അർളി വമാലഹും ഫീഹിമാ മിൻ ശിർക്കിൻ വമാലഹും മിൻഹും മിൻ ളാഹിയർ, ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിൻ്റെ തൂക്കം പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. അങ്ങനെ ഉള്ളവരോട് പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥിക്കുന്നത് എന്ത് അനീതിയാണത്? അവ രണ്ടിലും ഏത് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിലോ ഒന്നും തന്നെ വമാലഹും ഫീഹിമാ മിൻ ശിർക്കിൻ, അള്ളാഹു ആരെയും പങ്കാളിയാക്കിയിട്ടില്ല, അള്ളാഹു സ്വന്തമായിട്ടാണ് അത് ചെയ്തത്. അതിന് അള്ളാഹുവിനെ സഹായിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിന് യാതൊരു പങ്കാളിയും ഉണ്ടായിട്ടില്ല. അവരുടെ കൂട്ടത്തിൽ നിന്ന് വമാലഹു മിൻഹും മിൻ ളഹീർ, അവരുടെ കൂട്ടത്തിൽ അവന് സഹായിയായിട്ടും ആരുമില്ല. അപ്പോൾ എല്ലാം കൊണ്ടും മതിയായവനാണ് ആര്? അള്ളാഹു. ആ അള്ളാഹുവിനോടാണ് എന്ത് സമർപ്പിക്കേണ്ടത്? സ്നേഹം സമർപ്പിക്കേണ്ടത്, വിനയം സമർപ്പിക്കേണ്ടത്, വിധേയത്വം അവനോടായിരിക്കണം, അവനോടായിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ ഷിർക്കിൻ്റെ എന്താണ് പൊട്ടത്തരം ഇവിടെ അള്ളാഹു പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് ഇൻഷാല്ലാ. ബാക്കി അടുത്ത അധ്യായം, ആ അടുത്ത അധ്യായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാവുന്നതാണ്. ഷിർക്കു ബില്ലാഹി ഫിൽ അഫ്ആല് വൽ അഖ്വാൽ എന്ന അധ്യായമാണ് നമുക്ക് നോക്കേണ്ടത് ഇൻഷാല്ലാ. ഇവിടെ നിർത്താം. അള്ളാഹു നമ്മെ എവരെയും ഷിർക്കിൽ നിന്നും അതിൻ്റെ താഴെയുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ഷിർക്കും പാപങ്ങളും എല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു പാപവും, തിരിച്ചറിയാൻ സാധിക്കാത്ത ഏതൊരു പാപവും നമ്മളിലേക്ക് കയറുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. ആ അള്ളാഹു അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു അറിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനോടാണ് എന്തിനും രക്ഷ തേടേണ്ടത്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്തിന്? പാപമുക്തമായ ഒരു ജീവിതം നയിക്കാൻ, സ്വർഗത്തിലേക്ക് എത്താൻ. അങ്ങനെ സ്വർഗത്തിലെത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശ്യതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക, ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به تهون به علينا مصائب الدنيا. اللهم متعنا بأسمائنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منها من واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.